ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. തികച്ചും വ്യക്തിപരമായ ഒരു യാത്രാനുഭവമാണിത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരേക്കുള്ള ട്രെയിൻ യാത്രയിൽ കണ്ട കാഴ്ച. ഓഗസ്റ്റ് 19 രാത്രി 8:50 കൊച്ചുവേളി നിലമ്പൂർ രാജ്യറാണി എക്സ്പ്രസിന്റെ 3rd AC കമ്പാർട്ട്മെന്റിന്റെ അപ്പർ ബർത്തിലായിരുന്നു. എതിർവശത്തുള്ള ലോവർ ബർത്തിൽ രണ്ട് സുഹൃത്തുക്കൾ സ്വകാര്യം പറഞ്ഞിരിക്കുന്നുണ്ട്. ഒരാൾ കുറച്ച് ഉച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരാൾ മറ്റേയാളുടെ കാര്യത്തിൽ കൂടുതൽ പരിഗണന കാട്ടുന്നത് പോലെ തോന്നി. വെള്ളമെടുത്തു കൊടുക്കാനും ബാഗ് തുറക്കാനും വാച്ചും പേഴ്സും അതിനുള്ളിൽ വയ്ക്കാനും ബാഗ് സുരക്ഷിതമായി തൊട്ടുമുകളിലുള്ള ഹൂക്കിൽ തൂക്കിയിടാനുമൊക്കെ അപ്പോഴൊക്കെയും മറ്റേയാൾ അന്നേ ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കിടക്ക ഒരുക്കുന്ന തിരക്കിലായി അവർ. ഉച്ചത്തിൽ സംസാരിക്കുന്ന ആൾ അപ്പോഴും ലോവർ ബർത്തിൽ തന്നെ ഇരിപ്പുണ്ട്. മറ്റേയാൾ മുകളിലത്തെ ബർത്തിൽ കമ്പിളിയും ഷീറ്റും വിരിച്ച് തലയണയും വച്ചു. നിനക്ക് മുകളിൽ കയറി കിടക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ, അയാൾ ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ട്, ഞാൻ കയറി കിടന്നോളാം. അതുവരെ ഉച്ചത്തിൽ സംസാരിച്ചിരുന്നയാൾ അപ്പോഴും ഉറക്ക തന്നെ മറുപടി പറഞ്ഞു. അയാൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റേയാൾ നിർദ്ദേശം കൊടുത്തു, ഇടത്തോട്ട്, ദേ ഇവിടെ ചവിട്ടി മുകളിൽ കയറാം, സൂക്ഷിച്ച് ആ ചങ്ങലയിൽ കുടുങ്ങണ്ട. അയാൾ നിർദ്ദേശം കൊടുക്കുന്നതിനൊപ്പം മറ്റേയാളിന്റെ കയ്യിൽ പിടിച്ച് മുകളിലെ ബർത്തിൽ കയറാൻ സഹായിക്കുകയും ചെയ്തു. ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, നിനക്ക് മുകളിൽ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്, നീയില്ലേ, ഞാൻ സുഖമായി മുകളിൽ ഉറങ്ങിക്കൊള്ളാം. തപ്പിപ്പിടിച്ച് മുകളിലെ ബർത്തിൽ കയറി പ്രാർത്ഥിച്ച് ഉറങ്ങാൻ കിടന്ന ആ കാഴ്ചയില്ലാത്ത ആളെയും അയാൾ കിടന്നതിനു ശേഷം മാത്രം തന്റെ കിടക്ക വിരിക്കാൻ തുടങ്ങിയ ആളെയും കുറച്ചുനേരം കൂടി നോക്കി ഞാനും മയക്കത്തിലേക്ക് നീങ്ങി. രാവിലെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇരുവരെയും പരിചയപ്പെട്ടത്. രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണ്, വർഷങ്ങളായി സുഹൃത്തുക്കൾ. ജോലി സംബന്ധമായ ആവശ്യവുമായി തിരുവനന്തപുരത്ത് എത്തിയതാണ്. ഒരാൾ മറ്റൊരാൾക്ക് തുണയാവാൻ രക്തബന്ധുത്വവും ജാതിബന്ധുത്വവും ഒന്നും വേണ്ട എന്ന് ബോധ്യപ്പെടുത്തുന്ന രണ്ട് സുഹൃത്തുക്കൾ കൂടി. ഇവിടെ മനുഷ്യബന്ധത്തിന്റെ ഇഴയടുപ്പത്തിന്റെ കഥയ്ക്കൊപ്പം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് എല്ലായ്പ്പോഴും അപരന് കൂട്ടായി മറ്റൊരാൾ ഉണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ തന്നെ ഇതുപോലെ ഭിന്നശേഷിയുള്ളവരെ ബാധ്യതയല്ലാതായി കാണുന്ന സൗഹൃദങ്ങൾ എല്ലായിടത്തും കാണണം എന്നുമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ വേണം ഭിന്നശേഷി സൗഹൃദമാകണം നമ്മുടെ പൊതു ഇടങ്ങൾ എന്ന ആവശ്യത്തെ പരിഗണിക്കേണ്ടത്. കേരളം ഈ രംഗത്ത് കാണിക്കുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും മികച്ച ഭിന്നശേഷി പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ഇക്കുറി കേരളത്തിന് ലഭിച്ചത്. എല്ലാ വർഷവും ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി മേഖലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തന മികവിന് വിവിധ തലത്തിലുള്ള അവാർഡുകളാണ് നൽകി വരുന്നത്. ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനും ശാക്തീകരണത്തിനും മുഖ്യധാരാവൽക്കരണത്തിനുമായി സംസ്ഥാനം നടത്തിയ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചതെന്നും ഭിന്നശേഷിക്കാർക്കായുള്ള പ്രവർത്തനത്തിന് വിവിധ കാറ്റഗറികളിലായും വ്യക്തികളായും സ്ഥാപനങ്ങളുമായുമെല്ലാം കേരളത്തിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയവരുണ്ടെങ്കിലും സംസ്ഥാനത്തിന് ആകെയുമായി ആദ്യമായാണ് ഇത്തരത്തിലൊരു അംഗീകാരം കിട്ടുന്നത് എന്നുമാണ് ആരോഗ്യമന്ത്രി KK ശൈലജ പ്രതികരിച്ചത്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വിവിധ ഏജൻസികളായ ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന കമ്മീഷണറേറ്റ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ, വികലാംഗക്ഷേമ കോർപ്പറേഷൻ, നിപ്മർ തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ വികസന പരിപാടികൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിന് വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. സർക്കാർ ഭിന്നശേഷി പുനരധിവാസ മേഖലയിൽ ഫലപ്രദമായി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭിന്നശേഷി സൌഹൃദ സംസ്ഥാനം എന്ന മികവിന് കേരളം അർഹമായത്. തീർച്ചയായും കേരളത്തെ സമ്പൂർണമായും ഭിന്നശേഷി സൌഹൃദമാക്കുന്ന നിലപാടുകൾ ഇനിയും ഉണ്ടാകണം. തിരുവനന്തപുരത്തെ 28 സംസ്ഥാന സർക്കാർ കെട്ടിടങ്ങൾ ഭിന്നശേഷിക്കാർക്ക് പൂർണമായും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്ന രീതിയിലാക്കുന്നതിന് നേരത്തെ തന്നെ ഭരണാനുമതി നൽകിയിരുന്നു. സംസ്ഥാനത്തെ നിലവിലെ സർക്കാർ ഓഫീസുകളും പൊതുസ്ഥലങ്ങളും എല്ലാം ഭിന്നശേഷി സൌഹൃദമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പക്ഷേ പൂർണ്ണമായിട്ടില്ല. പുതുതായി നിർമ്മിക്കുന്ന സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങൾ നിർബന്ധമായും ഭിന്നശേഷി സൌഹൃദമാണെന്ന് ഉറപ്പുവരുത്തണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇനിയും എത്രയോ മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട്. നമ്മൾ അവനവൻ ജീവിക്കുന്ന ലോകം എല്ലാവരുടേതും കൂടിയാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് ഉത്തരവാദിത്തപൂർണമായ പെരുമാറ്റം ഉണ്ടാകുന്നത്. ആദ്യം പറഞ്ഞ കഥയിലെ രണ്ടുപേരും സർക്കാർ ജീവനക്കാരാണ്, വർഷങ്ങളായി സുഹൃത്തുക്കൾ. ജോലി സംബന്ധമായ ആവശ്യവുമായി തിരുവനന്തപുരത്ത് എത്തിയതാണ്. ഒരാൾ മറ്റൊരാൾക്ക് തുണയാവാൻ രക്തബന്ധുത്വവും ജാതിബന്ധുത്വവും ഒന്നും വേണ്ട എന്ന് ബോധ്യപ്പെടുത്തുന്ന രണ്ട് സുഹൃത്തുക്കൾ കൂടി. ഇത് സർക്കാരിന് മാത്രം ചെയ്യാനുള്ളതല്ല, സമൂഹത്തിലെ അംഗങ്ങളായ നമുക്കോരോരുത്തർക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഭാരമല്ല ഇവനെന്റെ ഉടപ്പിറപ്പാണ് എന്ന് പറയണം, പ്രവർത്തിക്കണം.